بسم الله الرحمن الرحيم.
وكذلك بعثناهم ليتساءلوا بينهم قال قائل منهم كم لبثتم قالوا لبثنا يوما أو بعض يوم قالوا ربكم أعلم بما لبثتم فبعثوا أحدكم بورقكم هذه إلى المدينة فلينظر أيها أزكى طعاما فليأتكم برزق منه وليتلطف ولا يشعرن بكم أحدا.
അപ്രകാരം അവർ അന്യോന്യം ചോദ്യം നടത്തുവാൻ തക്കവണ്ണം നാം അവരെ എഴുന്നേൽപ്പിച്ചു. അവരിൽ ഒരാൾ ചോദിച്ചു, നിങ്ങൾ എത്ര കാലം ഗുഹയിൽ കഴിച്ചുകൂട്ടി? മറ്റുള്ളവർ പറഞ്ഞു, നാം ഒരു ദിവസമോ ഒരു ദിവസത്തിന്റെ അല്പഭാഗമോ കഴിച്ചുകൂട്ടിയിരിക്കും. മറ്റു ചിലർ പറഞ്ഞു, നിങ്ങളുടെ രക്ഷിതാവാകുന്നു നിങ്ങൾ കഴിച്ചുകൂട്ടിയതിനെപ്പറ്റി ശരിയായി അറിയുന്നവൻ. എന്നാൽ നിങ്ങളിൽ ഒരാളെ നിങ്ങളുടെ ഈ വെള്ളി നാണയവും കൊണ്ട് പട്ടണത്തിലേക്ക് അയക്കുക. അവിടെ ആരുടെ പക്കലാണ് ഏറ്റവും നല്ല ഭക്ഷണമുള്ളത് എന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് അവൻ വല്ല ആഹാരവും കൊണ്ടുവരട്ടെ. അവൻ കരുതലോടെ പെരുമാറട്ടെ.
ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹ് വബിഹി നസ്തഈൻ വസല്ലല്ലാഹു വസല്ലം അലാ നബീനാ മുഹമ്മദ്. നമ്മൾക്ക് നാല് ഹദീസുകളാണ്. ബാബുൽ ഗുസ്ൽ അല്ലേ, ബാബുൽ ഗുസ്ൽ. ഒന്ന്, വഅൻ ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം يغتسل من أربعين من الجنابة ويوم الجمعة ومن الحجابة ومن غسل الميت رواه أبو داود وصححه ابن خزيمة. عندما الحديث وعن أبي هريرة رضي الله عنه في قصة ثمامة ابن أثال عندما أسلم وأمره النبي صلى الله عليه وسلم أن يغتسل رواه عبد الرزاق വാസലുഹു ഫി സഹീഹൈൻ അല്ലേ, അങ്ങനെ ഉണ്ടാവില്ലേ നിങ്ങൾ? വാസലുഹു മുത്തഫഖുൻ അലൈഹി. വഅൻ അബി സഈദിൻ അൽഖുദ്രി റളിയല്ലാഹു അൻഹു ഖാൽ ഗുസ്ലു യൗമിൽ ജുമുഅ വാജിബുൻ അലാ കുല്ലി മുഹ്തലിം അഖ്റജഹു സബഅ അലൈഹി സലം. വഅൻ സമുറത ഇബ്നു ജുന്ദുബിൻ رضي الله عنه قال قال رسول الله صلى الله عليه وسلم من توضأ يوم الجمعة فبها ونعمت ومن اغتسل فالغسل أفضل رواه الخمسة وحسنه الترمذي. ونامة الحديث وعن عائشة رضي الله عنها قالت وعن عائشة عائشة الصديقة بنت الصديق رضي الله تعالى عنهما أم المؤمنين قالت كان رسول الله صلى الله عليه وسلم يغتسل من أربعين. كان رسول الله الله رسول صلى الله عليه وسلم هذا ആയിരുന്നു يغتسل 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 كليكم തിരുനബി കുളിക്കും ആയിരുന്നു. من أربعين നാല് കാര്യങ്ങളിൽ നിന്ന്. من أربعين നാല് കാര്യങ്ങളിൽ നിന്ന്. ഒന്ന്, മിനൽ ജനാബ. രണ്ട്, വയൗമൽ ജുമുഅ. മൂന്ന്, വമിനൽ ഹിജാമ. നാല്, വമിൻ ഗുസ്ലിൽ മയ്യിത്ത് റവാഹു അബൂ ദാവൂദ് വസഹഹു ഇബ്നു ഖുസൈമത്ത. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്താ? മിനൽ ജനാബ, ജനാബത്തിൽ നിന്ന്. ജനാബത്ത് അതാണ് നമ്മുടെ വിഷയം. വലിയ അശുദ്ധിയിൽ നിന്ന്. ഇപ്പൊ ഇത് ജനാബത്തിനെ കുറിച്ച് പറയുന്ന അധ്യായല്ലേ, കുളിയെക്കുറിച്ചും ജനാബത്തിനെ കുറിച്ചും പ്രതിപാദിക്കുന്ന അധ്യായമാണ്. അപ്പൊ ജനാബത്തിൽ നിന്ന് കുളിക്കുമായിരുന്നു. ജനാബത്താണ് വലിയ അശുദ്ധി. യൗമൽ ജുമുഅ, ജുമുഅ ജുമാന വെള്ളിയാഴ്ച, യൗമൽ ജുമുഅ വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച ദിനത്തിലും തിരുനബി കുളിക്കുമായിരുന്നു. വെള്ളിയാഴ്ച ദിനം എന്തിനാ നബിസ്ലാസ്മാ തങ്ങൾ കുളിക്കുന്നത്? വയോമൽ ജുമുഅ ജുമുഅക്ക് വേണ്ടി. അപ്പൊ വെള്ളിയാഴ്ച ദിവസം ജുമുഅക്ക് വേണ്ടി കുളിക്കുമായിരുന്നു. ഓമിനൽ ഹിജാമ, ഹിജാമ കൊമ്പ് വെക്കൽ, കൊമ്പ് വെച്ചാലും കുളിക്കുമായിരുന്നു. ഓമിനൽ ഹിജാമ ഹിജാമ എന്നാണ് ഇംതിസാസുദ്ദം ബിൽ മിഹ്ജം, അതായത് കൊമ്പ് അല്ലെങ്കിൽ പിന്നെ രക്തം വലിച്ചെടുക്കുന്ന ഉപകരണം കൊണ്ട് രക്തം ശരീരത്തിന് വലിച്ചെടുക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് ഹിജാമ. വമിനൽ ഹിജാമത്തി, കൊമ്പ് വെച്ചാൽ അതിൽ നിന്ന് തിരുനബി കുളിക്കുമായിരുന്നു. വമിൻ ഗുസ്ലിൽ മയ്യിത്ത്, മയ്യിത്ത് കുളിപ്പിച്ചാൽ അതിൽ നിന്ന് കുളിക്കുമായിരുന്നു. ഗുസ്ലുൽ മയ്യിത്ത്, മയ്യത്തിനെ കുളിപ്പിക്കുക. വമിൻ ഗുസ്ലിൽ മയ്യിത്ത്, മയ്യത്തിനെ കുളിപ്പിക്കുന്നതിനെ തൊട്ടും തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കുളിക്കുമായിരുന്നു. റവാഹു അബൂദാവൂദ്, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഇമാം അബൂദാവൂദാണ് സുനനിൽ. വസഹഹഹു ഇബ്നു ഖുസൈമ, ഇബ്നു ഖുസൈമ ഈ ഹദീസിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. വസഹഹഹു ഈ ഹദീസിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചു ഇബ്നു ഖുസൈമ. ഇബ്നു ഖുസൈമ ഈ ഹദീസ് അറിയിക്കണതെന്താ? ഈ ഹദീസ് അറിയിക്കുന്ന നാല് കാര്യങ്ങളിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കുളിക്കുമായിരുന്നു. ഒന്ന്, ജനാബത്ത്. ജനാബത്ത് ഉണ്ടായാൽ കുളിക്കുക എന്നുള്ളത് ഇജ്മാഅാണ്. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തൊക്കെ ചെയ്തിട്ടുണ്ട്, അത് അറിയിച്ചിട്ടുണ്ട്. കുറെ ഹദീസുകൾ ഈ വിഷയത്തിൽ നമുക്ക് വരും ചെയ്തു. ഒയോമൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുളിക്കുമായിരുന്നു. വമിനൽ ഹിജാമ, ഹിജാമയിൽ നിന്ന് റസൂലുള്ള കുളിക്കുമായിരുന്നു. ഒമിന ഹുസ്ലിൽ മയ്യത്ത്, മയ്യത്ത് കുളിപ്പിച്ചാലും. ഇവിടെ ഇത് ജനാബത്ത് കുളിച്ചാൽ കുളിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. വെള്ളിയാഴ്ചയിലെ കുളിയ, ജുമാക്ക് വേണ്ടിയുള്ള കുളിയ സുന്നത്താണ്. ഹുസ്ലി ഓമിൽ ജുമാഅത്തി വാജിബുൻ അലാ കുല്ലി മുഹ്തലി. അപ്പൊ അവിടെ ഇൻഷാല്ലാതെ അവിടെ വരുമ്പോൾ നമുക്ക് വിശദീകരിക്കാം. ഏതായാലും ഇവിടെ വെള്ളിയാഴ്ച കുളി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുളിക്കുമായിരുന്നു ജുമാക്ക് വേണ്ടി. ഉമിനൽ ഹിജാമ, ഹിജാമത്തിനെ തൊട്ട് കുളിക്കുമായിരുന്നു. റസൂല ഹിജാമ ചെയ്താൽ കുളിക്കുമായിരുന്നു. ആ കുളി അത് നിർബന്ധമല്ല, സുന്നത്തുമല്ല. പിന്നെയോ, ആ കുളി അറിയിക്കുന്നത് അത് അനുവദനീയം എന്നുള്ളതാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊമ്പ് വെച്ച് കുളിക്കാതെ നിസ്കരിച്ചത് വന്നിട്ടുണ്ട്. നിസ്കരിക്കാത്തത് വന്നിട്ടുണ്ട്, കുളിക്കാതെ കൊമ്പ് വെച്ചതിന് ശേഷം കുളിക്കാതെ നിസ്കരിച്ചത് വന്നിട്ടുണ്ട്. ചില റിപ്പോർട്ടുകളിൽ ഒതു തന്നെ പുതുക്കാതെ നിസ്കരിച്ചതും വന്നിട്ടുണ്ട് ചില റിവായത്തുകൾ. ആ റിവായത്തിനെ കുറിച്ചൊരു സംസാരങ്ങളുണ്ടെങ്കിലും ഏതായാലും ഇവിടെ കൊമ്പ് വെച്ചാൽ കുളിക്കുക എന്നുള്ളത് നിർബന്ധമല്ല, നിർബന്ധമല്ല. അത് സുന്നത്തുമല്ല, അത് ഇബാഹത്തിനെയാണ് അറിയിക്കുന്നത്, കേവലം അനുവദനീയമാണ് എന്നുള്ളതാണ് പല പണ്ഡിതന്മാരുടെയും വീക്ഷണം. ഒമിന് ഗുസ്ലിൽ മയ്യിത്ത്, മയ്യത്ത് കുളിപ്പിച്ചാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുളിക്കുമായിരുന്നു. മയ്യത്ത് കുളിപ്പിച്ചാൽ കുളിക്കുന്നതിന്റെ വിധി എന്താ? ഇതിനു മുമ്പ് നമുക്ക് ആ ഹദീസ് വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങളൊരാൾ മയ്യത്ത് കുളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൻ കുളിക്കട്ടെ അല്ലേ, ഒരു ഹദീസ് ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അന്ന് നമ്മളതിനെ വിശദീകരിച്ചിരുന്നു. ഇമാം അഹ്മദ്, അതേപോലെ അലി ഇബ്നുൽ മദീനി, ഇമാം ദഹബി, അവരുടെയൊക്കെ വീക്ഷണം ആ വിഷയത്തിൽ ഹദീസ് സഹിയായി വന്നിട്ടില്ല എന്നാണ്. അന്ന് ഹദീസ് എന്ത് ചെയ്തില്ല, ആ വിഷയത്തിൽ ഒരാൾ മയ്യത്ത് കുളിപ്പിച്ചാൽ കുളിക്കൽ നിർബന്ധമാണെന്ന് അറിയിക്കുന്ന വിഷയത്തിൽ ഹദീസ് സഹിയായി വന്നിട്ടില്ല. പ്രത്യുത ഇബിൻ അബ്ബാസിൽ നിന്നും ഇബിന് ഉമറിൽ നിന്നും വന്ന രണ്ട് ഹദീസുകളിലുള്ളത്, ഇബിൻ അബ്ബാസിൽ നിന്നുള്ള ഹദീസ് ഹദീസിൽ വന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട്, നിങ്ങളിൽ ഒരാൾ മയ്യത്ത് കുളിപ്പിച്ചാൽ പിന്നെ നിങ്ങളിൽ ഒരാളും പിന്നെ മയ്യത്ത് കുളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ മേലിൽ കുളിയില്ല. കാരണം നിങ്ങളിൽ മയ്യത്ത് ഒരാൾ മരിക്കുന്നത് ഒരിക്കലും നജസായിട്ടല്ല, താഹിറായിട്ടാണ് മരിക്കുന്നത്. അതുകൊണ്ട് ആ മയ്യത്തിനെ കുളിപ്പിച്ചു എന്ന് വിചാരിച്ച് നിങ്ങൾ കുളിക്കേണ്ടതില്ല, നിങ്ങൾക്ക് കൈ കഴുകിയാൽ മതി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതായത് മയ്യത്ത് കുളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൈകൾ കഴുകിയാൽ മതി എന്നാണ് ഇബ്നു അബ്ബാസിൽ നിന്നുള്ള ഹദീസിലുള്ളത്. അതേപോലെ ഇബ്നു ഉമറിൽ നിന്നുള്ള ഹദീസിലുള്ളത്, ഞങ്ങൾ ജനാസ കുളിപ്പിക്കുമായിരുന്നു, എന്നിട്ട് അതിനപ്പുറം ഞങ്ങളിൽ കുളിക്കുന്നവരുണ്ട്, കുളിക്കാത്തവരുണ്ട്. അപ്പൊ മയ്യത്ത് കുളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുളിക്കുക എന്നുള്ളത് എന്തല്ല, ഒരു നിർബന്ധമല്ല എന്ന് പിന്നെ മനസ്സിലാക്കാം. മയ്യത്ത് കുളിപ്പിച്ചാൽ കുളിക്കൽ നിർബന്ധമാണെന്ന രീതിയിൽ കൽപ്പനയുള്ള ഹദീസുകൾ സഹീഹായി വന്നിട്ടില്ല എന്നുള്ളതാണ് ഇമാം അഹമ്മദ്, അലി ഇബ്നുൽ മദീനി, ഇമാം ദഹബി തുടങ്ങിയവരുടെയൊക്കെ പിന്നെ പക്ഷം ഹദീസ് ആ വിഷയത്തിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കുളി നിർബന്ധമല്ല. മയ്യത്തിനെ കുളിപ്പിച്ചാൽ ഒതു പുതുക്കണം എന്നുള്ളതിന് മയ്യത്തിനെ കുളിപ്പിച്ചിട്ട് മയ്യത്തിനെ വഹിച്ചാൽ ഒതു ചെയ്യട്ടെ എന്നാണ്. പിന്നെ ഒരാൾ മയ്യത്തിനെ കുളിപ്പിച്ചാൽ അവൻ കുളിക്കട്ടെ, മയ്യത്തിനെ വഹിച്ചാൽ ഒതു ചെയ്യട്ടെ എന്ന് പറയുന്ന ഹദീസ് ഉണ്ട്. ആ ഹദീസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഈ ഹദീസ് ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്തതാണ്. ആ പിന്നെ അത് ഇതിൽ മിസ്റം ഇബ്നു ഷൈബ എന്ന് പറഞ്ഞ റാവി ഉണ്ട്. ആ റാവിയാണ് ഈ ഹദീസിന്റെ പ്രശ്നം, അയാൾ ദുർബലനാണ്. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് സഹീഹ് അല്ല എന്ന പക്ഷമാണ് ഇമാം അബൂദാവൂദിന്റെ തന്നെ പക്ഷം. കാരണം ഇമാം അബൂദാവൂദ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം റവാഹു അബൂദാവൂദ് എന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞത് ഈ ഹദീസ് ദുർബലാണ്. എന്നിട്ട് മാത്രമല്ല ഇതിൽ ചില അമലുകൾ, ഇതിൽ ചില കാര്യങ്ങൾ അതിലെന്തില്ല, കുളി വന്നിട്ടില്ല എന്നാണ് ഇമാം അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ളത്. ഏതായാലും പിന്നെ ഒരാൾക്ക് ജനാസ് ഇബ്നു ഉമറിൽ നിന്ന് വന്നതുപോലെ ഒരാൾക്ക് ജനാസയെ കുളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കുളിക്കാം, പക്ഷെ എന്തല്ല, കുളി നിർബന്ധമല്ല. നിർബന്ധമാണെന്ന് അറിയിക്കുന്ന വിഷയത്തിൽ എന്തില്ല, ഹദീസ് വന്നിട്ടില്ല. അതേപോലെ തന്നെ ഉദുവിന്റെയും വിഷയം ഏത് സുന്നത്ത് എന്ന് പറയാനും പിന്നെ ഒരു തെളിവിന്റെ ബലം കാണുന്നില്ല. കാരണം പിന്നെ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ കൈ കഴുകിയാൽ മതി എന്നാണ്. നിങ്ങളുടെ മയ്യത്ത് ഒരിക്കലും നജസായിട്ടല്ല മരിക്കുന്നത്, താഹിറായിട്ടാണ് മരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളിൽ ഒരാൾ കൈ കഴുകിയാൽ മതി എന്നാണ് ഇബ്നു അബ്ബാസിൽ നിന്നുള്ള ഹദീസിലുള്ളത്. പിന്നെ സഹാബികൾ ചിലർ കുളിക്കുമായിരുന്നു, ചിലർ കുളിക്കുമായിരുന്നില്ല. അത് ഇബ്നു ഉമർ പറയാണ്, ഞങ്ങൾ ജനാസ കുളിപ്പിക്കും, എന്നിട്ട് ഞങ്ങളിൽ കുളിക്കുന്നവരുണ്ട്, ഞങ്ങളിൽ കുളിക്കാത്തവരുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് സുന്നത്തിന്റെ മേൽ വഹിക്കാനും ന്യായമല്ല. പിന്നെ ഈ ഹദീസിനെ സംബന്ധിച്ചിടത്തോളം റസൂലിന്റെ നാല് കാര്യങ്ങളെ തൊട്ട് കുളിക്കുമായിരുന്നു എന്ന് പറഞ്ഞ ഈ ഹദീസ് ഇമാം ഇബ്നു ഹുസൈമ, ഇബ്നു ഹുസൈമ നമ്മൾ മുമ്പ് പറഞ്ഞു, മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ് അന്നൈസാപൂരി ഇബ്നു ഹുസൈമ റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ സഹിയായിട്ടുണ്ടെങ്കിലും അബൂദാവൂദ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ട് ഹദീസിനെ കുറിച്ച് പറഞ്ഞത് ഹദീസ് ദുർബലാണ്. കാരണം ഈ ഹദീസിന്റെ റാവിമാരിൽ ഒരാൾ, അദ്ദേഹത്തിന്റെ പേര് മുസ്അബ് ഇബ്നു ഷൈബ എന്നാണ്, മുസ്അബ് ഇബ്നു ഷൈബ, അദ്ദേഹം ദുർബലനാണ്. അതുകൊണ്ട് തന്നെ പല പണ്ഡിതന്മാരെ ഹദീസിനെ ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലെ പുതിയ വിഷയം ഇതേപോലുള്ളത് ഹിജാമയാണ്. എന്താ ഹിജാമ? ഹിജാമ എന്ന് പറഞ്ഞാൽ ഇംതിസാസുദ്ദം ബിൽ മെഹജം, മെഹജം കൊണ്ട് അത് രക്തം വലിച്ചെടുക്കുന്ന ഒരു ഉപകരണമാണ്. അതുകൊണ്ട് രക്തം വലിച്ചെടുക്കലാണ്. അതൊരു പിന്നെ നല്ല ഒരു ട്രീറ്റ്മെന്റാണ്, ഫലപ്രദമായ ട്രീറ്റ്മെന്റുമാണ്. ചില നമ്മളാളുകളൊന്നും അത് ചെയ്യാറില്ല, നമ്മൾ അത് ചെയ്യാറില്ല. അത് പക്ഷെ നല്ലൊരു ചികിത്സാ രീതിയാണത്. അതെ, പല രോഗങ്ങൾക്കും തലവേദന, അതേപോലെ തന്നെ ശരീരാവയവങ്ങളിൽ വേദന, ചില ശരീരാവയവങ്ങളിൽ വീർക്കൽ തുടങ്ങിയ രോഗങ്ങൾക്കൊക്കെ വളരെ ഫലപ്രദമായ ചികിത്സയാണ്. ആ ശരീരത്തിൽ നിന്ന് ദുഷിച്ച രക്തം വലിച്ചെടുക്കും, അതേപോലെ തന്നെ ശാരീരിക അവയവങ്ങൾക്ക് വലിയ ആഫിയത് നൽകും. മിഅ്റാജിന്റെ ഹദീസ്, മിഅ്റാജിന്റെ ഹദീസ് വായിച്ചപ്പോ എല്ലാ നബിമാരും നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് വസീയത്ത് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. ഹിജാമ ചെയ്യാൻ റസൂലുള്ളാഹിനോട് അവരൊരു പിന്നെ സൗഹൃദ വർത്തമാനം പറയുമ്പോൾ അവരിൽ അതിൽ കാണാൻ സാധിക്കും ഹിജാമ ചെയ്യാൻ വേണ്ടി റസൂലുള്ളാഹിനോട് കൽപ്പിച്ചത്. മനസ്സിലായ? നല്ലൊരു ചികിത്സാ രീതിയാണത്. പിന്നെ ശക്തമായ തലവേദന ഉള്ള ആളുകൾക്ക് ഹിജാമ വളരെ ഫലപ്രദമാണ് എന്നുള്ളത് പ്രായോഗികമായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ഡോക്ടർമാരെന്ത് പറയുന്നത്? മാത്രങ്ങൾ ചെയ്യാറുണ്ട്. ആ എല്ലാരും കൊത്തി കുടിക്കാൻ പറ്റൂല, അത് വളരെ ശാസ്ത്രീയമായിട്ട് നിർവഹിക്കേണ്ട ഒരു പരിപാടിയാണത്. നിർവഹിച്ചെടുക്കുന്ന ആളുകളുണ്ട്. മദീനയിൽ പോയിട്ടുണ്ട് എങ്കില് മദീനയിൽ പിന്നെ ഞങ്ങൾ പഠിച്ചിരുന്നാന്ന് പിന്നെ മസ്ജിദ് നബവിന്റെ തെക്കല്ല വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പിന്നെ ബനു സായുധക്കാരുടെ പന്തലിന്റെ ഭാഗത്ത് ഈ ഹിജാമിന്റെ ആളുകൾ ഇരിക്കാറുണ്ടായിരുന്നു. ഇങ്ങനെ അവര് പിന്നെ ചെയ്തുതരും, വളരെ ഭംഗിയിൽ ചെയ്തുതരും. ഇവിടെ ആ രക്തം അത് ശരീരത്തിൽ എന്ത് ചെയ്യും, തൊലി അറക്കും. ആദ്യം കുറച്ച് സ്ഥലം തൊലി അറക്കും, തൊലി അറുത്തതിന് ശേഷം പിന്നെന്ത് ചെയ്യും, ഇപ്പോ പണ്ടൊക്കെ അതിലൊക്കെ ഒരു തിരി കത്തിച്ചിട്ടിട്ട് ഇങ്ങനെ പിന്നെ കുടലാറ്റം പിടിച്ചൂലേ, അതുമാതിരി പിന്നെ അത് ഇത് ചെയ്യലാണ്. ഇപ്പൊ അങ്ങനെ ഇപ്പൊ അതിന് ശാസ്ത്രീയമായിട്ട് രക്തം വലിച്ചെടുക്കാൻ പറ്റിയ ഉപകരണങ്ങളുണ്ട്, അത് വെച്ചിട്ട് വലിക്കലാണ്. ഏഹ് ആ ഇത് ഉപയോഗിക്കാൻ പറ്റൂല, ഇത് തന്നെ മസ്റൂഹാണ്, തീർച്ചയായിട്ടും ദോഷിച്ച രക്തമാണ്. ഈ ഉരവേദന, അതേപോലെ തന്നെ കാലുവേദന, പിന്നെ തലവേദന, ഇതൊക്കെ നല്ല ഫലപ്രദമാണ്. നല്ല ഫലപ്രദമായ ചികിത്സയാണ് ഹിജാമ. على كل وعن عائشة رضي الله عنها قالت كان رسول الله صلى الله عليه وسلم يغتسل من أربع من الجنابة ويوم الجمعة ومن الحجامة ومن غسل الميت رواه أبو داود وصححه ابن خزيمة يوم الجمعة قرص الله بشيء إن شاء الله مكرده ورب أدونا موشد ديگر كاتب إني أردت وعن أبي هريرة رضي الله عنه അബു ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം. ആയിഷ അബു ഹുറൈറ വെച്ച് പല പ്രാവശ്യത്തിൽ വന്നാണ് നമുക്ക്. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം. ഫി ഖിസ്സതി സുമാമ ഇബ്നു അസാൽ, സുമാമ ഇബ്നു അസാലിന്റെ സംഭവത്തിൽ, സുമാമ ഇബ്നു ഉസാൽ, അസാലും റിവായത്തുണ്ട്, സുമാമ ഇബ്നു ഉസാൽ, സുമാമ ഇബ്നു ഉസാലിന്റെ قصي سببت أسالون عندما أسلم عندما أسلم أدهم إسلام سيغري شبول وأمره النبي صلى الله عليه وسلم نبي صلى الله عليه وسلم أتنى أدهي طوض كالبك ويم چهدو أن يغتسل أدهم كلكوان അപ്പൊ അബു ഹുറൈറയിൽ നിന്ന് നിവേദനം, ഫി ഖിസ്സതി സുമാമ ഇബ്നു ഉസാൽ, സുമാമ ഇബ്നു ഉസാലിന്റെ ഖിസ്സയിൽ സംഭവത്തിൽ, ഐന്ദമ അസ്ലം അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചപ്പോൾ, വ അമറഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് കൽപ്പിക്കുകയും ചെയ്തു, അൻ യഗ്തസിൽ അദ്ദേഹം കുളിക്കുവാൻ. റവാഹു അബ്ദുർ റസാഖ്, അബ്ദുർ റസാഖാണ് ഇത് ഹദീസ് റിവായത്ത് ചെയ്തത്. വ അസ്ലുഹു മുത്തഫഖുൻ അലൈഹി, ഈ സംഭവത്തിന്റെ അസിൽ സ്ഥിതി ചെയ്യുന്നത് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലാണ്. അതാണ്, അതായത് സുമാമ ഇബ്നു ഉസാൽ ഇസ്ലാം സ്വീകരിച്ച സംഭവം ഉണ്ടല്ലോ, അത് അസിൽ എവിടെയാണുള്ളത്? ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും റിപ്പോർട്ടിലാണ്. പക്ഷെ ആ സംഭവത്തിൽ, ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത സംഭവത്തിൽ, അദ്ദേഹത്തോട് തിരുനബി കുളിക്കാൻ കൽപ്പിച്ചത് വന്നിട്ടില്ല, അദ്ദേഹത്തോട് കൽപ്പിച്ചത് വന്നിട്ടില്ല കുളിക്കാൻ. അതേസമയം അദ്ദേഹം പോയി കുളിച്ചു വരികയാണ് ചെയ്തത്, കുളിച്ചു വരികയാണ് ചെയ്തത്, എന്നിട്ട് ഇസ്ലാം സ്വീകരിക്കുക ചെയ്തത്. അതേസമയം ഇതിലെന്തുണ്ട്? കൽപ്പന ഉണ്ട്. അതുകൊണ്ടാണ് ഇമാം ഇബ്നു ഹജർ ഇതുവരെ കൊടുത്തത്. അബ്ദുർ റസാഖ്, അബ്ദുർ റസാഖ്, ഇമാം അബ്ദുർ റസാഖ് ഇബ്നു ഹുമാം അസ്സനാനി, അബ്ദുർ റസാഖ് ഇബ്നു ഹുമാം അസ്സനാനി. قال اي سماما ابن اسال, سماما ابن اسال ادهما اليماني الحنفي, يمام كارنون ادهم حنفي, انا حنفي انا ده حنفي مذهبارنا ده لا بنو حنيفه غوتر كارنون ادهم يمام ايله بنو حنيفه غوتر كارنون ادي سماما ابن اسال അല്ലെങ്കിൽ سماما ابن اسال എന്ന വ്യക്തി അദ്ദേഹം സഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നെ സൈനിക സംഘത്തെ നിയോഗിച്ചു. ആ സൈനിക സംഘം എന്തെയ്തു? സുമാമ ഇബ്നു ഉസാലിനെ അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്ന്. അങ്ങനെ ഈ സുമാമ ഇബ്നു ഉസാലിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദ് നബവിയിൽ, പിന്നെ സൈന്യം എന്ത് ചെയ്തു? മസ്ജിദ് നബവിയിൽ ബന്ധിച്ച് മൂന്ന് ദിവസം, ഓരോ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ മുഖം കാണിക്കും, എന്നിട്ട് അദ്ദേഹത്തെക്കുറിച്ച് തിരക്കും അദ്ദേഹത്തിന്റെ അഭിപ്രായം. അപ്പൊ അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു ഏറ്റവും വെറുപ്പ്. അതുകൊണ്ട് ആ വെറുപ്പോടുകൂടി തന്നെ തിരുനബിയോട് അദ്ദേഹം പ്രതികരിക്കും മൂന്ന് ദിവസവും. അങ്ങനെ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ കയറി ബന്ധന അയച്ചു വിടാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ബന്ധനത്തിൽ നിന്ന് മോചിതനായി. അതാണ് ഇമാം ബുഖാരിയുടെ മുസ്ലിമിന്റെയൊക്കെ റിപ്പോർട്ടുള്ളത്. മോചിതനായിട്ട് അദ്ദേഹം പോയി അടുത്തുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ട് അദ്ദേഹം തോട്ടത്തിൽ വെച്ച് കുളിച്ചു വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വെച്ചിട്ട് ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത്, പ്രവാചകരെ, ഈ ദുനിയാവിന്റെ ഉപരിയിൽ എനിക്ക് ഏറ്റവും വെറുപ്പുള്ള മുഖം നിങ്ങളുടെ മുഖമായിരുന്നു, നിങ്ങളുടെ ആദർശം ദീനായിരുന്നു എനിക്ക് ഏറ്റവും വെറുപ്പുള്ള ആദർശം. പക്ഷെ ഇന്ന് എനിക്ക് നിങ്ങളുടെ മുഖമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട മുഖം, നിങ്ങളുടെ ആദർശമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ആദർശം എന്ന് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നുണ്ടായി. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. സുമാമ ഇബ്നു അസാൽ, അദ്ദേഹം യമാമിയാണ്. യമാമി എന്ന് പറഞ്ഞാൽ യമാമക്കാരൻ. അദ്ദേഹം ഹനഫിയാണ്. ഹനഫി എന്ന് പറഞ്ഞാൽ ബനു ഹനീഫ ഗോത്രക്കാരൻ. യമാമയിലാണ് എന്ത് ബനു ഹനീഫ എന്ന ഗോത്രം സ്ഥിതി ചെയ്യുന്നത്. യമാമ സ്ഥിതി ചെയ്യുന്നത് പിന്നെ യമന്, പിന്നെ ഇപ്പൊ ജസീറത്തുൽ അറബിന്റെ കിഴക്ക് തെക്ക് ഭാഗത്താണ് യമാമ. ജസീറത്തുൽ അറബിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ്, തെക്ക് പടിഞ്ഞാറ് ഭാഗം. ഇന്നത്തെ പിന്നെ ഒമാനൊക്കെ എന്റെ ഒക്കെ ഈ പിന്നെ കുറച്ച് വടക്ക് ഭാഗത്തായിട്ട് ആണ് സ്ഥിതി ചെയ്യുന്നത് യമാമ. മുസൈലിമത്തുൽ കസാബിന്റെ ഒക്കെ നാട് മനസ്സിലായല്ലോ. സുമാമ ഇബ്നു അസാൽ ഹിജ്റയുടെ 12 അദ്ദേഹം വധിക്കപ്പെടുന്നത്. ഹിജ്റയുടെ 12 അബൂബക്കർ റളിയല്ലാഹു തആലാന്റെ ഖിലാഫത്ത് ഏറ്റെടുത്തിട്ട് യമാമക്കാരോട് യുദ്ധം ചെയ്തല്ലോ, മുസൈലിമത്തുൽ കസാബിനോടും കൂട്ടരോടും യുദ്ധം ചെയ്തു. ആ യുദ്ധം കഴിഞ്ഞപ്പോ ആ യുദ്ധത്തിലൊക്കെ ഈ സുമാമ ഇബ്നു അസാലിന് നിറഞ്ഞ പങ്കുണ്ട്. അദ്ദേഹം ഉറച്ചു നിന്ന് യമാമക്കാരൊന്നായിട്ട് മുർത്തദ്ദായി. അവരെന്ത് ചെയ്തു? മുസൈലിമത്തുൽ കസാബിന്റെ പിന്നാലെ കൂടി. പക്ഷേ സുമാമ ഉറച്ചു നിന്ന് ഇസ്ലാമിൽ. അങ്ങനെ അദ്ദേഹം യമാമ യുദ്ധത്തിനെ തുടർന്നാണ് അദ്ദേഹം ചെയ്യുന്നത്, അദ്ദേഹം വധിക്കപ്പെടുന്നത്. അദ്ദേഹം വധിക്കപ്പെട്ട ചെയ്യുന്നത് അദ്ദേഹം സഹാബിയാണ് സുമാമ ഇബ്നു ഉസാൽ. അദ്ദേഹം ഹിജ്റയുടെ 12 വധിക്കപ്പെടുന്നത് റളിയല്ലാഹു തആലാനെ. ഇവിടെ വിഷയം സുമാമ ഇബ്നു ഉസാലിന്റെ ഖിസ്സ. അതാണ് ഞാൻ പറഞ്ഞ ഖിസ്സ, അദ്ദേഹത്തെ ബന്ദിയാക്കി പിടിച്ചൊക്കെ 3 ദിവസം. പൈന്തമ അസ്ലം, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചപ്പോൾ വഅമറഹു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് കൽപ്പിച്ചു അയ്യ യഖ്തസിൽ, അദ്ദേഹം കുളിക്കുവാൻ. അപ്പൊ ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള ഫിഖ് എന്താ? എന്താ ഫിഖ്? ആ, ഒരാൾ ഇസ്ലാം സ്വീകരിച്ചാൽ കുളിക്കണം എന്നുള്ളതാണ്. ഒരാൾ ഇസ്ലാം സ്വീകരിച്ചാൽ അയാൾ കുളിക്കണം എന്നുള്ളതാണ്. കാരണം ഇസ്ലാം സ്വലമ തങ്ങൾ അദ്ദേഹത്തോട് കുളിക്കാൻ കൽപ്പിച്ചു എന്നാണ് അബ്ദുൾ റസാഖിന്റെ മുസന്നഫിലെ റിപ്പോർട്ടിലുള്ളത്. എന്നാൽ അത് ബുഖാരിയുടെയും മുസ്ലിമിന്റെയും അസലില്ല ആ സംഭവം. അല്ല, അതിലുള്ളത് അദ്ദേഹം പോയി കുളിച്ചു വന്നു എന്നുള്ളതാണ്. അപ്പൊ ഒരാൾ ഇസ്ലാം സ്വീകരിച്ചാൽ അയാൾ കുളിക്കൽ, അതിന്റെ ഹുക്കും എന്താ? അതാണ് വിഷയം. ഇസ്ലാം സ്വീകരിച്ചാൽ ഒരാൾ കുളിക്കൽ നിർബന്ധമാണ് എന്ന അഭിപ്രായമാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ, ഇമാം മാലിക്, ഇമാം അബൂ സൌർ തുടങ്ങിയ പണ്ഡിതന്മാർക്കൊക്കെ ഉള്ളത്. ഇസ്ലാം സ്വീകരിക്കാൻ ഒരാൾ കുളിക്കൽ അയാൾക്ക് നിർബന്ധമാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഒരാൾ ഇസ്ലാം സ്വീകരിക്കുമ്പോൾ കുളി അനിവാര്യമാക്കുന്ന വല്ലതും അയാൾക്ക് ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ, ഒരാൾ ഇസ്ലാം സ്വീകരിക്കുമ്പോൾ അയാൾ ജനാബത്തുകാരനാണ് എങ്കിൽ അയാൾ എന്ത് ചെയ്യണം? അയാൾ കുളി നിർബന്ധമാണ്. അതില്ല എങ്കിൽ കുളി നിർബന്ധമല്ല. അതാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പക്ഷം. ഒരാൾ ജനാബത്തുകാരനായിരിക്കും ഇസ്ലാം സ്വീകരിച്ചു, അയാൾ എന്ത് ചെയ്യണം? കുളിക്കൽ നിർബന്ധമാണ്. അതില്ല എങ്കിൽ അയാൾ കുളിക്കണ്ട, കുളി നിർബന്ധമല്ല. അതാണ് ഇമാം ഷാഫിയുടെ പക്ഷം. ഇമാം അബു ഹനീഫത്തിനുമാ പറഞ്ഞത്, ഒരു ഹാലിലും ഒരാൾ ഇസ്ലാം സ്വീകരിച്ചാൽ അയാൾക്ക് കുളി നിർബന്ധമല്ല, കുളി നിർബന്ധമല്ല. ഇസ്ലാം സ്വീകരിച്ചാൽ ഒരാൾക്ക് കുളി നിർബന്ധമല്ല. എന്തുകൊണ്ട്? ഒന്ന്, ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടി ഇസ്ലാമിന് മുമ്പുള്ള എല്ലാ പാപങ്ങളും ഇസ്ലാം മായിക്കും. രണ്ടാമത്തെ പക്ഷം, മക്കൾ ഫത്തയിൽ കുറെ ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു കൂട്ടം കൂട്ടായിട്ട്. കൂട്ടം കൂട്ടായിട്ട് ഇസ്ലാം സ്വീകരിച്ചു. അവരോടൊന്നും കുളിക്കാൻ വേണ്ടിയിട്ട് കൽപ്പിച്ചത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല, ഒരു റിപ്പോർട്ടില്ല. കുറേ ആളുകൾ ഒന്നിച്ച് ഇസ്ലാം സ്വീകരിച്ചിട്ടും അവരോടൊക്കെ കുളിക്കാൻ കൽപ്പിച്ചത് എന്ത് ചെയ്തിട്ടില്ല? വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാം സ്വീകരിച്ചാൽ അയാൾ കുളിക്കണം, അത് നിർബന്ധമാണെന്ന് പറയാൻ ന്യായമല്ല എന്നാണ് പിന്നെ നിർബന്ധമല്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുടെ പക്ഷം. അതാണ് ശരിയോടടുത്തത്, കുളി നിർബന്ധമല്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ സുമാമയോട് കൽപ്പിച്ചു എന്നാണ്. ഈ ഹദീസ് സഹീഹാണ്, അബ്ദുർ റസാഖിന്റെ റിവായത്ത് എന്താണ്? സഹീഹാണ്. അതേപോലെ ഖൈസ് ഇബ്നു ആസിമുൽ മിൻഖരി എന്ന് പറഞ്ഞൊരു സഹാബിയുണ്ട്. ഖൈസ് ഇബ്നു ആസിം അൽ മിൻഖരി, ഖൈസ് ഇബ്നു ആസിമുൽ മിൻഖരി, അദ്ദേഹം നിസ്ലദാസി മതങ്ങളുടെ അടുക്കൽ വന്നിട്ട് ഇസ്ലാം സ്വീകരിച്ചു. ആ ഖൈസ് ഇബ്നു ആസിമിനോട് നിസ്ലദാസി മതങ്ങൾ പറഞ്ഞു, അദ്ദേഹം വെള്ളവും താളിയും ഉപയോഗിച്ച് കുളിക്കാൻ, വെള്ളവും താളിയും ഉപയോഗിച്ച് കുളിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തോട് റസൂലുള്ള കൽപ്പിച്ചു. അമറഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളവും താളിയും, ഇന്നാണെങ്കിൽ വെള്ളവും സോപ്പും ഉപയോഗിച്ച് കുളിക്കാൻ കൽപ്പിച്ചു എന്ന് പറഞ്ഞു. തല ഉപയോഗിച്ച് കുളിക്കാൻ കൽപ്പിച്ചു. ഇമാം അഹമ്മദ് ബിൻ ഹംബലും ഇമാം മാലിക്കും, അവരാണ് ഇസ്ലാം സ്വീകരിച്ചാൽ കുളി നിർബന്ധമാണ് പണ്ഡിതന്മാർ, അവർ തെളിവുപിടിച്ച രണ്ടാമത്തെ ഹദീസ് ഇതാണ്, ഖൈസ് ബിൻ ആസിമിനോട് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് കുളിച്ചു വരാൻ, കുളിക്കാൻ നിർബന്ധമായിട്ട് കൽപ്പിച്ചു, അല്ല കുളിക്കാൻ വേണ്ടിയിട്ട് കൽപ്പിച്ചു, അതുകൊണ്ട് കുളി നിർബന്ധമാണ് എന്നുള്ളത്. ഖൈസ് ബിൻ ആസിം അദ്ദേഹം പിന്നെ പക്വതയിൽ അതേപോലെ തന്നെ വിവേക പെരുമാറ്റത്തിൽ പിന്നെ മാതൃകയാണ്. ഒരാൾ വിവേകത്തിൽ പെരുമാറുകയാണെങ്കിൽ അയാളോട് അയാളെ കുറിച്ച് പറയൽ എന്താണ്, ഖൈസും ബിൻ ആസിമിനോളം വിവേകമുള്ള മനുഷ്യന്നാ പറയാം അറബികൾ. കാരണം എന്തെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ ഖൈസും ബിൻ ആസിമിന്റെ മകനെ, ഖൈസും ബിൻ ആസിമിന്റെ മകനെ സഹോദരന്റെ മക്കൾ കൊന്ന്, സഹോദരന്റെ മക്കൾ കൊന്ന്, ഈ ഖൈസും ബിൻ ആസിമിന്റെ സഹോദരന്റെ മക്കൾ ഇദ്ദേഹത്തിന്റെ മകനെ കൊന്ന്. അങ്ങനെ ഇദ്ദേഹത്തിന്റെ മകനെ കൊന്നപ്പോ പിന്നെ ഇത് ആളുകളെല്ലാരും പിടികൂടി, ആ കാതകനെ പിടികൂടി, എന്നാൽ ഇദ്ദേഹത്തിന്റെ സഹോദരപുത്രനെ പിടികൂടി ബന്ധിച്ച്, ബന്ധിച്ചിട്ട് ഖൈസും ബിൻ ആസിമിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഖൈസും ബിൻ ആസിം ആദ്യം ചെയ്തത് പിന്നെ മകനെയാണ് കൊന്നേണ്, ഇദ്ദേഹത്തിന്റെ മകനെ കൊന്നേണ്, ആദ്യം ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കാൻ പറഞ്ഞു, കെട്ടയക്കാൻ പറഞ്ഞു. എന്നിട്ട് മകനോട് പറഞ്ഞ്, പിന്നെ കാതകനോട് പറഞ്ഞ്, നീ എന്തിനാണ് പിന്നെ അവനെ കൊന്നത്? നീ നിന്റെ ആൾബലത്തെ തന്നെ കുറക്കുകയാണ് ചെയ്തത്. അതായത് നിനക്കെന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ പ്രതിരോധിക്കാനുള്ള ആളെയാണ് നീ പിന്നെ ഇത് ചെയ്തത്. നീ ചെയ്തത് അവിവേകാണ്. അങ്ങനെ പിന്നെ അയാളെ മോചിപ്പിക്കാൻ പറഞ്ഞ്, സ്വതന്ത്രനാക്കാൻ പറഞ്ഞ്. മാത്രമല്ല ഖൈസും ബിൻ ആസിം എന്ത് ചെയ്ത്, പിന്നെ ആ ഘാതകന് വേണ്ടിയിട്ട് നൂറൊട്ടകങ്ങളെ ആരാ, ശരിക്കും ആരാണ് ഇന്ന് ദിയ വാങ്ങേണ്ടത്, ബ്ലഡ് മണി വാങ്ങേണ്ട ആളാരാണ്? ഖൈസും ബിൻ ആസിമാണ്. പക്ഷെ ഖൈസും ബിൻ ആസിം എന്താ ചെയ്തത്, അദ്ദേഹം നൂറൊട്ടകങ്ങളെ എന്ത് ചെയ്ത് തയ്യാറാക്കിയതിന് ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യക്ക് കൊടുത്തയച്ചു. കാരണം ഭാര്യ, ഇദ്ദേഹത്തിന്റെ അവകാശം അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കാൻ, പക്ഷെ ഭാര്യന്റെ അവകാശം മാപ്പ് കൊടുക്കാൻ അവകാശം ഇദ്ദേഹത്തിനില്ല. അപ്പൊ എന്ത് ചെയ്ത്, ആ സഹോദരന്റെ മകന് വേണ്ടിയിട്ട് നൂറൊട്ടകങ്ങളെ ഖൈസും ബിൻ ആസിം എന്ത് ചെയ്ത് ഒരുമിച്ച് കൂട്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്ത് അവരെടുത്ത് കൊടുത്തയച്ചിട്ട് പറഞ്ഞ് മകന് വധിക്കപ്പെട്ടിട്ടുണ്ട്, ആ മകന്റെ പകരമായിട്ടുള്ള ബ്ലഡ് മണി അതാണ് ഈ പിന്നെ ഇത് എന്ന് പറഞ്ഞിട്ട് കൊടുത്തയച്ച്. അപ്പൊ അദ്ദേഹം അത്രയും വിവേകിയായിരുന്നതാണ്. കാരണം അദ്ദേഹം വധിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിലൊരു മെമ്പറെ തന്നെയാണ് വധിക്കുന്നത്. അപ്പൊ അദ്ദേഹം ചെയ്തില്ല, മാത്രമല്ല അവർക്ക് വേണ്ടിയിട്ട് ബ്ലഡ് മണി അദ്ദേഹമാണ് എന്ത് ചെയ്തത്, അദ്ദേഹത്തിന്റെ ഭാര്യക്ക്, അതായത് വധിക്കപ്പെട്ട മകന്റെ ഉമ്മക്ക്, ഭാര്യക്ക് വേണ്ടിയിട്ട് അദ്ദേഹം കൊടുക്കേണ്ടതാണ്. ഏതായാലും ഖൈസും ഇബ്നു ആസിം അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ചില ഹദീസുകളിലൊക്കെ കാണാൻ സാധിക്കും. അദ്ദേഹം ഒരു വലിയ അറബികളുടെ കൂട്ടത്തിൽ നല്ല തികഞ്ഞൊരു വിവേകിയായിരുന്നു, സഹനശീലനായിരുന്നു. ഏതായാലും അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു വെള്ളവും താളിയും ഉപയോഗിച്ച് കുളിക്കാൻ കൽപ്പിച്ചു. അപ്പൊ ആ ഹദീസാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ഇമാം മാലിക് എന്ത് ചെയ്ത് തെളിവിന് കൂട്ടുപിടിച്ചത്. യഥാർത്ഥത്തിൽ ഒരാൾ ഇസ്ലാം സ്വീകരിച്ചാൽ കുളിക്കൽ അയാൾക്ക് പ്രതിഫലാർഹമാണ്, സുന്നത്താണ്. പക്ഷേ കുളി നിർബന്ധം എന്ന് പറയാൻ പറ്റില്ല. കാരണം കുളി നിർബന്ധമല്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം അബൂ ഹനീഫത്തുൻ റഹ്മാൻ, അവർ പറഞ്ഞ ന്യായം വളരെ ബലപ്പെട്ടതാണ്. കാരണം എന്താ, ധാരാളം ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൂട്ടം കൂട്ടായിട്ട് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്, ഒരാളിൽ നിന്നും അവരോട് കുളിക്കാൻ വേണ്ടി റസൂലുള്ള കൽപ്പിച്ചത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മനസ്സിലായി? അപ്പൊ അവരുടെ ആ തെളിവിന്റെ ആ ഭാഗം ബലപ്പെട്ടതാണ്. കുളിക്കൽ സുന്നത്താണ് എന്ന് പറയാം, അതേസമയം നിർബന്ധം എന്ന് പറയാൻ പറ്റൂല. طيب അതാണ് ഈ രണ്ടാമത്തെ ഹദീസ്. വൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഫി ഖിസ്സത്തി സുമാമ ഇബ്ൻ സുമാമത ഇബ്നി ഉസാലിം عندما اسلم وامره النبي صلى الله عليه وسلم ان يغتسل رواه عبد الرزاق واصله متفق عليه. طيب ഇനി അടുത്ത ഹദീസ്. وانا ابي سعيد الخدري قال غسل يوم الجمعه واجب على كل محتلم اخرجه السبعه. അബു സഈദ് അൽ ഖുദ്രിയിൽ നിവേദനം. ഈ അബു സഈദ് അൽ ഖുദ്രി നമുക്ക് വന്നിട്ടുണ്ട്, കഴിഞ്ഞ ആഴ്ച വന്ന. ആരാ അബു സഈദ് അൽ ഖുദ്രി? അബു സഈദ് അൽ ഖുദ്രി സഈദ് ഇബ്നു മാലിക് ഇബ്നു സിനാൻ അല്ലേ? സഈദ് ഇബ്നു മാലിക് ഇബ്നു സിനാൻ അബു സഈദ് അൽ ഖുദ്രി ഖാൽ, അദ്ദേഹം പറയാണ് ഗുസ്ലു യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസത്തെ കുളി വാജിബുൻ, നിർബന്ധമാണ്, വാജിബാണ്. അല കുല്ലി മുഹ്തലിം, എല്ലാ മുഹ്തലിമിനും, മുഹ്തലിം എന്ന ബാലിഗ് പ്രായപൂർത്തിയായവൻ, മുഹ്തലിം എന്നാൽ ബാലിഗ് പ്രായപൂർത്തിയായവൻ, എല്ലാ പ്രായപൂർത്തിയായവന്റെ മേലും യൗമുൽ ജുമുഅയിലെ കുളി വാജിബാകുന്നു. ഗുസ്ല് യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസത്തിലെ കുളി വാജിബുൻ, വാജിബാകുന്നു. അലാ കുല്ലി മുഹ്തലിമിൻ, എല്ലാ പ്രായപൂർത്തിയായവന്റെ മേലും. അഖ്റജഹു സബഅതു, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്താരാണ്? അസ്സബഅയാണ്. സബഅ ആർക്ക്? ആരാണ് സബഅ? ബുഖാരി, മുസ്ലിം, അബൂദാവൂദ്, തുർമുദി, നസായി, ഇബ്നു മാജ, അഹ്മദ്. അതായത് സഹീഹൈനി, സുനനുൽ അർബ, പിന്നെ മുസ്നദുൽ ഇമാം അഹ്മദ്. അതാണ് സബഅ, ഏഴാള്. അപ്പൊ ഈ ഹദീസിലുള്ള ഒരു വിഷയം, യൗമുൽ ജുമുഅയിലെ കുളി എന്താണ്? വാജിബാണ് എന്നുള്ളതാണ്. അതാണ് ഇതിലുള്ള ഫിഖ്. ഈ അടുത്ത ഹദീസ് കൂടി പറഞ്ഞതിന് ശേഷം ഇൻഷാല്ലാഹ് നമുക്ക് കേൾക്കാൻ വരാം. വാൻ സമുറത ഇബ്നു ജുന്ദുബിൻ, വാൻ സമുറത ഇബ്നു ജുന്ദുബിൻ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, മൻ തവദ്ദ യൗമൽ ജുമുഅത്തി ഫബിഹ വനിഅമത്ത്, ومن اغتسل فالغسل افضل رواه الخمسه وحسنه الترمذي. سمرة ابن جندب رضي الله عنه نيवेदन. سمرة ابن جندب ار سمرة سمرة ابن جندب ادهم صحابيان. سمرة ابن جندب ابن هلال الفزاري ادهم ഫസാരിയാണ്, അൽ ഫസാരി. സമ്രത്ത് ഇബ്നു ജുന്ദുബ് അദ്ദേഹം സഹാബിയാണ്, പ്രമുഖ സഹാബിയാണ്. അദ്ദേഹത്തിന്റെ വിളിപ്പേര് അബു അബ്ദില്ല, അതേപോലെ തന്നെ അബു സഈദ്, അബു അബ്ദുറഹ്മാൻ, ഇങ്ങനെ പല വിളിപ്പേരുകൾ അദ്ദേഹത്തിന് പറയപ്പെട്ടിട്ടുണ്ട്. പ്രബലമായിട്ടുള്ളത് അബു സഈദ് എന്നുള്ളതാണ്. സമ്ര ഇബ്നു ജുന്ദുബ് അൽ ഫസാരി, അദ്ദേഹം പിന്നെ ബസ്രയിൽ ഇറങ്ങി പാർത്തിട്ടുണ്ട്, അതേപോലെ കൂഫയിലും. മുആവിയ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിനൊടുവിൽ, അദ്ദേഹം ഹിജ്റയുടെ 58-ൽ, ചിലർ 59-ൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം മരണപ്പെട്ടു. കൂഫയിലാണ് അദ്ദേഹം മരമാടപ്പെട്ടത്, കൂഫയിൽ. സമുറ ഇബ്നു ജുന്ദുബ് റളിയല്ലാഹുവിൻഹു ഹിജ്റയുടെ 58-ൽ അല്ലെങ്കിൽ 59-ൽ കൂഫയിൽ. സമുറ ഇബ്നു ജുന്ദുബിൽ നിന്ന് നിവേദനം. ഖാല, അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ തവദ്ദ യൗമൽ ജുമുഅ, മൻ വല്ലവരും തവദ്ദ വുദു ചെയ്തു എന്ന്, യൗമൽ ജുമുഅത്തി വെള്ളിയാഴ്ച ദിവസം, വല്ലവരും വെള്ളിയാഴ്ച ദിവസം വുദു ചെയ്താൽ, ഫബിഹ അവൻ സുന്നത്ത് സ്വീകരിച്ചിരിക്കുന്നതാണ്. ഫബിഹ എന്ന ഫബി സുന്നത്തി അഹദ്, അവൻ സുന്നത്ത് സ്വീകരിച്ചിരിക്കുന്നു. ഫബിഹ വനിഅമത്ത്, എന്തേ വനിഅമത്ത്, നിഅമത്ത് എന്ന് പറഞ്ഞാൽ ആ സുന്നത്ത് എത്ര നല്ലതാകുന്നു, ആ സുന്നത്ത് എത്ര നല്ലതാകുന്നു. ആ സുന്നത്ത് എത്ര നല്ലതാകുന്നു. ചിലരർത്ഥം പറഞ്ഞത് മൻ തവദ്ദ യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം വല്ലവരും വുദു ചെയ്താൽ, ഫബിഹ അവൻ സുന്നത്താകുന്ന ഇളവ് സ്വീകരിച്ചിരിക്കുന്നു. വനിഅമത്ത്, സുന്നത്താകുന്ന ഇളവ് എത്ര നല്ല ഇളവ്, അങ്ങനെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അതായത് കുളിച്ചില്ല, വുദു ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സുന്നത്താണ്, നബിചര്യയാണ്, അതവൻ സ്വീകരിച്ചിരിക്കുന്നു, ആ ഇളവ് എത്ര നല്ല ഇളവാണ്. അതൊരു പ്രയോഗമാണ്. ഉവമനിഹുത്തസൽ, വല്ലവരും കുളിച്ചാൽ, ഉവമനിഹുത്തസല വല്ലവരും കുളിച്ചാൽ, ഫൽഗുസ്ലു അഫ്ദലു, എന്താ വമൻ ഇഹ്തസൽ, വല്ലവരും കുളിച്ചാൽ, ഫൽഗുസ്ലു അഫ്ദൽ, കുളിയാണ് ഏറ്റവും ശ്രേഷ്ഠം. ഉവമനിഹുത്തസൽ, വല്ലവരും കുളിച്ചാൽ, ഫൽഗുസ്ലു, അപ്പോൾ കുളിയാണ് അഫ്ദലു, ഏറ്റവും ശ്രേഷ്ഠം, ഏറ്റവും ഉത്തമം. റവാഹുൽ ഹംസത്തു വഹസന ഹുത്തുർമുദി, ഈ ഹദീസ് ഹംസ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തുർമുദി അതിനെ ഹസൻ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അറി ഹംസ അബൂദാവൂദ് തുർമുദി നസായി ഇബ്നു മാജ അഹ്മദ് അതാണ് ഹംസ. അതിൽ ഇമാം തുർമുദി എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഹദീസിനെ ഹസൻ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ ഹദീസും ഈ ഹദീസും ഈ ഹദീസ് ഈ ഹദീസും നോക്കി നിങ്ങൾ പ്രത്യക്ഷമായിട്ട് ഏറ്റുമുട്ടാണ് അല്ലേ. മൻ തവംബ യൗമൽ ജുമാ, വെള്ളിയാഴ്ച ദിവസം വല്ലവരും വുദു ചെയ്താൽ, ഫബിഹ, അവൻ സുന്നത്താകുന്ന ഇളവ് സ്വീകരിച്ചിരിക്കുന്നു. വനിഅമത്ത്, സുന്നത്താകുന്ന ഇളവ് എത്ര നല്ല ഇളവാകുന്നു. വമൻ ഇഗ്തസൽ, വല്ലവരും കുളിച്ചാൽ, ഫൽ ഗുസ്ലു അഫ്ദൽ, കുളിയാണ് ഏറ്റവും ഉത്തമം. റവാഉൽ ഖംസ. ഈ ഹദീസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഹദീസ് സഹീഹാണ്. അബൂ സഈദിൽ നിന്ന് ഹദീസ് സഹീഹാണ്, കാരണം അത് അഖ്റജഹു സബഅ, ഇമാം ബുഖാരി മുസ്ലിം അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഹദീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ബുഖാരിയിലും മുസ്ലിമിലും ഇല്ല. ഈ ഹദീസിനെ കുറിച്ച് ചില സംസാരങ്ങളുണ്ട്. അതിലൊന്ന്, സമുറ ഇബ്നു ജുന്ദുബിൽ നിന്ന് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇമാം അൽ ഹസൻ അൽ ബസറിയാണ്. ഇമാം അൽ ഹസൻ അൽ ബസറി, ഹസൻ ഇബ്നു അബിൽ ഹസൻ അൽ ബസറി റഹ്മത്തുള്ളാഹി. ഹസൻ അൽ ബസറി സമുറയിൽ നിന്ന് ഹദീസ് കേട്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമാണ്. ഹസൻ അൽ ബസറി സമുറയിൽ നിന്ന് ഹദീസ് കേട്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമാണ്. ഇമാം ബസ്സാറും കൂട്ടരും പറഞ്ഞത് ഒരിക്കലും ഹസൻ അൽ ബസറി സമുറയിൽ നിന്ന് ഹദീസ് കേട്ടില്ല. സമുറ സഹാബിയാണ്, ഹസൻ അൽ ബസറി താബിഈങ്ങളിൽപ്പെട്ട ആളാണ്. പക്ഷെ അദ്ദേഹം പിന്നെ ഒരിക്കലും ഇല്ല, സമുറയിൽ നിന്ന് ഹദീസ് കേട്ടിട്ടില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഹദീസിനൊരു ന്യൂനത ആര് പറഞ്ഞിട്ടുണ്ട്? പിന്നെ അങ്ങനെ ഹസൻ അൽ ബസറി സമുറയിൽ നിന്ന് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ നിരൂപണത്തെ പലരും വിമർശിച്ചിട്ടുണ്ട്. ഇമാം ഹാകിം, ഇമാം ദഹബി, അലി ഇബ്നുൽ മദീനി പോലുള്ളവരൊക്കെ പറഞ്ഞത് ഹസൻ അൽ ബസറി സമുറയിൽ നിന്ന് കേട്ടിട്ടുണ്ട്, അത് ചരിത്രപരമായിട്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഹസൻ അൽ ബസറി കേട്ടു എന്നുള്ളത് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഇമാം ബുഖാരി ഹസൻ അൽ ബസറി സമുറയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് സഹീഹിൽ കൊടുത്തിട്ടുണ്ട് ഇമാം ബുഖാരി. അതുകൊണ്ട് തന്നെ ഹസൻ അൽ ബസറി സമുറയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത് അതൊരു എന്തല്ല, ഒരു ന്യൂനതല്ല, ഒരു ന്യൂനതയല്ല എന്നുള്ള പക്ഷമാണ് പ്രബലന്മാരായ പല പിന്നെ പല �ഹദീസ് പണ്ഡിതന്മാർക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് എന്താണ്? ഹദീസ് പ്രമാണയോഗ്യാണ്, പ്രമാണയോഗ്യാണ്. ചിലർ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഹദീസിന്റെ ഈ ഒരു ഭാഗത്തെ നിരൂപിച്ചിട്ടുണ്ട്. ഫബിഹ വനി അമത്ത്, ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീന്റെ ഒക്കെ പിന്നെ പക്ഷം ഇത് ഒരു പിന്നെ ഈ പ്രയോഗ ഒരു സാഹിത്യ ഭംഗിയല്ല, ഇതൊരു തരം റക്കാക്കത്ത്, ഭാഷാപരമായിട്ടുള്ളൊരു കെട്ടിക്കുടുക്ക് പോലെ ഉണ്ട് എന്ന രീതിയിൽ നിരൂപണം നടത്തിയിട്ടുണ്ട്. അപ്പോ ഈ ഒരു നിരൂപണവും സമുറയിൽ നിന്ന് ഹസൻ അൽ ബസറി കേട്ടിട്ടില്ല എന്നുള്ള നിരൂപണവും ഈ ഹദീസിന്റെ മത്തിനിൽ ഈ ഭാഗത്തുള്ള ഒരു ഭാഷാപ്രയോഗവും ഈ ഹദീസിനെ നിരൂപണം നടത്തിയവർ ഇതിനൊരു പിന്നെ നിരൂപണമായിട്ട് അല്ലെങ്കിൽ വിമർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ രണ്ട് പക്ഷവും പിന്നെ ശരിയല്ല എന്നുള്ളതാണ് പ്രാമാണികരായ പണ്ഡിതന്മാരുടെ പക്ഷം. അൽബാനി ഈ ഹദീസിനെ പ്രമാണയോഗ്യം എന്ന് വിശേഷിപ്പിച്ചവരുടെ പട്ടികയിലാണ് ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി. പക്ഷെ ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഈ രണ്ട് ഹദീസുകൾ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടോ? ഇവിടെ എന്താ അബൂ സയ്യിദ് അൽ ഖുദ്രിയുടെ ഹദീസിലുള്ളത്? ഗുസ്ലു യൗമിൽ ജുമാ വാജിബ് എന്നാണ്. വെള്ളിയാഴ്ച ദിവസത്തെ കുളി ജുമുഅക്ക് വേണ്ടിയുള്ള കുളിയാണ്, അല്ലാതെ ജനാബത്ത് കുളിയല്ല, ജുമുഅക്ക് വേണ്ടിയുള്ള കുളി, അത് വാജിബാണ് എന്നാണ്. അപ്പൊ ഈ വാജിബ് എന്നുള്ളത് എന്താണ്? ഇത് എന്താ അറിയിക്കണത്? വാജിബ് എന്നുള്ളത് നിർബന്ധം എന്നാണ് അറിയിക്കുന്നത്. നിർബന്ധം എന്ന് പറയുമ്പോൾ പിന്നെ മുസ്തലഹിന്റെ പണ്ഡിതന്മാർ, ഉസൂൽ ഫിഖീന്റെ പണ്ഡിതന്മാർ വാജിബിന് പറയുന്ന താരീഫ് എന്താ? എന്താ വാജിബിന്റെ നിർവചനം? മാ യുസാബു ഫാഇലുഹു വയുആഖബു താരികുഹു, ചെയ്താൽ കൂലിയിട്ടും ഉപേക്ഷിച്ചാൽ കുറ്റം കിട്ടും, ശിക്ഷയും കിട്ടും. അപ്പോ ആ നിർവചന പ്രകാരം ഒരാൾ വെള്ളിയാഴ്ചത്തെ കുളി ഒഴിവാക്കിയാൽ അയാൾക്ക് എന്ത് കിട്ടും? ശിക്ഷ കിട്ടും. ദുഹ്റ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ, ജുമാ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ കുറ്റല്ലേ? ജുമാ നിസ്കാരം നിർബന്ധമാണ്. ഒരാൾ ജുമാ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അയാൾക്ക് കുറ്റാണ്, നിസ്കരിച്ചാൽ കൂലിയാണ്. അതേപോലെയാണ് ജുമാക്ക് വേണ്ടിയുള്ള കുളി ഒരാൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ കുറ്റാണ്, കുളിച്ചാലോ കൂലിയാണ്. അതാണ് ഇസ്തിലാഹിന്റെ പണ്ഡിതന്മാരുടെ വീക്ഷണ പ്രകാരം ഈ വാജിബ്. എന്നാൽ വെള്ളിയാഴ്ച കുളിയെക്കുറിച്ച് ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫി, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ഈ നാല് പണ്ഡിതന്മാരും പറഞ്ഞത് വെള്ളിയാഴ്ച കുളി നിർബന്ധമല്ല എന്നാണ്, മുസ്തഹബ്ബാണെന്നാണ്. മുസ്തഹബാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞത് വെള്ളിയാഴ്ച കുളി ഒരാൾക്ക് മുസ്തഹബാണ്. പക്ഷെ ഒരാള് അയാളുടെ ശരീരം ദുർഗന്ധം വമിക്കുന്നതാണ് എങ്കിൽ, ഇപ്പൊ വിയർപ്പിനാൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലി കാരണത്താൽ വിയർപ്പിനാൽ ദുർഗന്ധം വമിക്കുന്നതാണ് എങ്കിൽ, അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവർക്കാണ് നിർബന്ധം. അതില്ല എങ്കിൽ കുളി സുന്നത്താണ് എന്ന പക്ഷമാണ് ഇബ്നു തൈമിയയുടെ. ഇബ്നുൽ ഖയ്യിം പറഞ്ഞത് പിന്നെ പ്രബലമായ സുന്നത്താണെന്നാണ്. പ്രബലമായ സുന്നത്താണ്. പിന്നെ ഏതുപോലെ ഏതിനേക്കാൾ ഒരു ഒരാൾ സ്ത്രീയെ തൊട്ടാൽ ഒതു പുതുക്കണം, അല്ലെങ്കിൽ പിന്നെ ലിംഗം തൊട്ടിട്ടുണ്ടെങ്കിൽ ഒതു പുതുക്കണം, പിന്നെ വിത്ര് നിസ്കരിക്കൽ നിർബന്ധമാണ് എന്നൊക്കെ പറയല്ലേ. അപ്പൊ അതിനേക്കാളൊക്കെ പ്രബലമായതാണ് എന്ത്, വെള്ളിയാഴ്ചത്തെ കുളി എന്നാണ് ഇബ്നുൽ ഖയ്യിം പറഞ്ഞത്. എന്നാൽ അദ്ദേഹം നിർബന്ധം എന്ന് തീർത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ നിർബന്ധത്തോടടുത്ത ഒരു ഫത്വയാണ്, ഒരു വിധിയാണ് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഈ കുളിക്ക് നൽകിയത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ ഈ വാജിബ് എന്നുള്ളത് എന്താണ് അറിയിക്കുന്നത്? ഒരുപക്ഷെ പണ്ഡിതന്മാരും പറയുന്നത് വെള്ളിയാഴ്ച കുളി സുന്നത്താണെന്നാണ്. അവര് പരസ്യമായിട്ട് ഈ വാജിബിനോട് ഏറ്റുമുട്ടുന്ന ഫത്വയാണ് അവരുടേത് അല്ല. അതിന് പണ്ഡിതന്മാര് പറഞ്ഞത് പിന്നെ, അതായത് പ്രമാണവചനങ്ങളിൽ വന്ന ഈ വാജിബ് പ്രയോഗം, വാജിബ് എന്ന പ്രയോഗം ഉണ്ടല്ലോ, ആ പ്രയോഗം ഈ സാങ്കേതിക ശബ്ദങ്ങളെ നിർവചിക്കുന്ന പണ്ഡിതന്മാരുടെ പ്രയോഗത്തേക്കാൾ വിശാലമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വാജിബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു അനിവാര്യതയാണ് അല്ലെങ്കിൽ പിന്നെ നിർബന്ധമായ ഒരു കർത്തവ്യമാണ് എന്നുള്ളതാണ് അറിയിക്കുന്നത്. അല്ലാതെ എന്തല്ല, ചെയ്താൽ കൂലി, ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റം എന്നുള്ളതല്ല. കാരണം ഷറഈ ആയിട്ട് വാജിബ് എന്ന് പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്തെയും, അതൊരു വിശാലമായ ആശയത്തെയാണ് തരിക. സാങ്കേതിക ശബ്ദങ്ങളെ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാരുടെ അടുക്കലുള്ള പ്രയോഗം എന്തില്ല, അർത്ഥം ഇതിനില്ല എന്നുള്ളതാണ്. അപ്പോ ഇവിടെ വാജിബ് എന്ന് പറഞ്ഞെങ്കിൽ അത് അനിവാര്യമായ, ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ലാത്ത വിധം, അല്ലെങ്കിൽ അതിൽ അമാന്തിക്കാത്ത വിധം, അലസരാകാത്ത വിധം കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നതേ ഈ പ്രയോഗം അറിയിക്കുന്നുള്ളൂ എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അതാണ് ശരി. വാജിബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കർമ്മശാസ്ത്രത്തിന്റെ നിദാനശാസ്ത്രം ഉസൂൽ ഫിഖീന്റെ പണ്ഡിതന്മാർ പറഞ്ഞ പോലെ ചെയ്താൽ കൂലിയുള്ളത്, ഉപേക്ഷിച്ചാൽ ശിക്ഷയുള്ളത് എന്ന അർത്ഥത്തിലല്ല, പിന്നെ ഒരു അനിവാര്യമായ കർമ്മം എന്ന അർത്ഥത്തിലാണ് ഈ പ്രയോഗിച്ചിട്ടുള്ളത് എന്നാണ് അതിന് പണ്ഡിതന്മാർ പറഞ്ഞ ന്യായം. അപ്പൊ ഇവിടെ പിന്നെ ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറഞ്ഞ വെള്ളിയാഴ്ച കുളി സുന്നത്താണ്. പക്ഷെ അതിലെന്ത് ചെയ്യാൻ പാടുന്നതല്ല, അമാന്തിക്കാനോ അലസത കാണിക്കാനോ പറഞ്ഞതല്ല, അതൊരു ഒഴിവാക്കേണ്ട സുന്നത്ത് പറഞ്ഞിട്ട് ഒഴിവാക്കേണ്ട ഒരു സംഗതിയല്ല. പക്ഷെ അതിൽ എന്ത് ചെയ്യണം, ഇബ്നുൽ ഖയ്യിം പറഞ്ഞതുപോലെ അതൊരു പിന്നെ നമ്മളൊരു താല്പര്യത്തിൽ നിർവഹിക്കേണ്ട ഒരു പ്രവൃത്തിയാണ്, കർമ്മമാണ്. അതാണ് ഈ ഹദീസ് അറിയിക്കുന്നത്. ഗുസ്ൽ യൗമിൽ ജുമാഅത്തി വാജിബുൻ അലാ കുല്ലി മുഹ്തലി മുഹ്തലി എന്ന ബാലിഗ്. അപ്പൊ എന്തെയ്യുന്നില്ല ഈ ഹദീസ്, ഈ ഹദീസ് ആയിട്ട് ഒരിക്കലും ഏറ്റുമുട്ടണില്ല. ഇവിടെ ഈ ഹദീസ് മൻ തവദ്ദഅ യൗമിൽ ജുമാഅത്തി ഫബിഹ വനിഅമത്ത്, വെള്ളിയാഴ്ച വല്ലവരും ഉദു ചെയ്താൽ ഫബിഹ അവൻ സുന്നത്ത് സ്വീകരിച്ചു, വനിഅമത്ത് സുന്നത്താകുന്ന ആ ഇളവ് അവൻ സ്വീകരിച്ചത് എത്ര നന്നായിരിക്കുന്നു. ഒമൻ ഇഖ്തസൽ വല്ലവരും കുളിക്കുകയാണ് എങ്കിൽ ഫൽ ഗുസ്ലു അഫ്ദൽ, കുളിയാണ് ഏറ്റവും ഉത്തമം, ശ്രേഷ്ഠമായിട്ടുള്ളത്. അപ്പോ പിന്നെ ഈ പറഞ്ഞ സംഗതി ഉണ്ടല്ലേ, ഈ ഒമൻ ഇഖ്തസൽ ഫൽ ഗുസ്ലു അഫ്ദൽ, അതേ ഒരു ആശയമാണ് എന്ത് ചെയ്യുന്നത്, ഇവിടുന്ന് വരുന്നത് നടത്തും. ഈ ഹദീസിനെ ദുർബലപ്പെടുത്തുക എന്ന് പറഞ്ഞെങ്കിൽ അത് പയ്യ ഹസനുൽ ബസരിയിൽ നിന്ന്, ഹസനുൽ ബസരി സമുറയിൽ നിന്ന് കേട്ടിട്ടുണ്ട് എന്നുള്ള അതിനെ പിന്നെ അതിനെ പിന്നെ ബസാറും കൂട്ടരൊക്കെയാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഇമാം ബസാർ. പക്ഷെ അത് എന്തല്ല, പിന്നെ ശരിയല്ല. ഹസനുൽ ബസരി അബുൽ ഹസൻ അൽ ഹസൻ ഇബ്നു അബുൽ ഹസൻ അൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി സമുറയിൽ നിന്ന് കേട്ടിട്ടുണ്ട്, ഹദീസുകൾ കേട്ടിട്ടുണ്ട് എന്നാണ്. സമുറയുടെ ശിഷ്യനാണ് ഹസനുൽ ബസരി എന്നുള്ളതാണ് പണ്ഡിതന്മാരുടെ, പ്രമുഖരായ പണ്ഡിതന്മാരുടെ പക്ഷം. ഇമാം ദഹബി, ഹാകിം, ഇമാം ബുഖാരി, ഇമാം ബുഖാരിയൊക്കെ ഇത്തലാക്കൻ പിന്നെ സമുറയിൽ നിന്ന് ഹസനുൽ ബസറിന്റെ ഹദീസ് കൊടുത്തിട്ടുണ്ട് സഹീഹിൽ. തയ്യാ നീ ഒരു ചില പിന്നെ തുടർന്നുള്ള ഹദീസുകൾ ബാക്കി ഇൻഷാല്ലാ അടുത്ത ആഴ്ച വിശദീകരിക്കുക.
അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും, അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.